Om Shri Sai Ram. Offering our most humble pranams at Bhagwan's divine lotus feet. Esteemed elders, dear brothers and sisters, loving Sai Ram to all of you. On the auspicious occasion of Vishu, the Kerala New Year Day, more than 1,000 Sai youths from the state of Kerala have arrived here at Prashanthi Nilayam as a part of their 4-day Parthi Yatra. In the first part of today's evening proceedings, with Bhagwan's divine blessings, we'll be launching the first issue of the quarterly newsletter, Heartbeats. We now request respected State President of Kerala, Professor E. Mukundan, to invite the Honorable Trust Member, Sri Satisai Central Trust, Sri K. Chakravarti, to release the quarterly newsletter. Honourable guest, Dr. K.T. Jaleel, Honourable Minister from the Government of Kerala. Thank you, sir. Now, it is my privilege to introduce this evening speaker, Honorable Minister Dr. K.T. Jaleel, Minister for Local Self-Governments, Welfare of Minorities, Government of Kerala. With a postgraduate degree in history and doctorate from the University of Calicut, he joined as a lecturer in PSMO College, University of Kerala, in the year 1994. He was elected to state legislature in 2006, 2011 and 2016 as an independent candidate supported by Left Democratic Front. He has authored several books. A prolific speaker, he is known for his active involvement in numerous service activities dedicated to society. He has also served as a member of the syndicate of the University of Calicut. I now invite the Honorable Minister, Dr. K.T. Jaleel, to address the August gathering. Dr. K.T. Jaleel.
കേരളത്തിൽ വിഷു ആഘോഷിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും നമ്മുടെ രാജ്യത്തിലെ തന്നെ എല്ലാ ആഘോഷങ്ങൾക്കും നമ്മുടെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ജീവിതത്തെ മതത്തിൽ നിന്ന് നമുക്കൊരിക്കലും പറിച്ചു നടാൻ കഴിയില്ല. എല്ലാ വിശ്വാസങ്ങളും മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ്, അവന്റെ ഉപജീവനവുമായി. സ്വാഭാവികമായും മതാഘോഷങ്ങൾക്ക് വലിയ ബന്ധമുണ്ടാകും. വിഷുവിനും ഓണത്തിനുമൊക്കെ പ്രകൃതിയുമായി, കാർഷിക സംസ്കാരവുമായി ഇഴപിരിക്കാനാവാത്ത അടുപ്പമാണുള്ളത്. വിഷു വിത്തിറക്കലിന്റെ സുദിനവും കൂടിയാണ്. കാർഷിക വൃത്തിയിലേക്ക് മലയാളികൾ പ്രവേശിക്കുന്നത് ഈ ഒരു കാലയളവിലാണ്. ജൂണോടുകൂടി മഴ വരും, ഇറക്കുന്ന വിത്തുകൾ തെളിർക്കും, അതിന്റെ ഫലങ്ങൾ സമൂഹത്തിന് കിട്ടിത്തുടങ്ങും. വിളവെടുപ്പാകുമ്പോഴേക്ക് ഓണം വന്നെത്തുകയായി. ഏതാണ്ട് എല്ലാ ആഘോഷങ്ങൾക്കും ഓരോ രാജ്യത്തിന്റെയും പാരമ്പര്യങ്ങളുമായി സംസ്കാരങ്ങളുമായി ബന്ധമുണ്ടാകും. സത്യസായിബാബയുടെ സമാധിയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഒരുപാട് ബാബയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പലരിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റെന്തിനേക്കാളും അപ്പുറം ലോകത്തിലെ തന്നെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ഇവിടെയാണ് എന്നുള്ളതാണ്. ഒരു ക്ഷേത്രമുണ്ടാക്കുന്നതിനേക്കാൾ, ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ, ഒരു മസ്ജിദ് രൂപപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിനിഷ്ടപ്പെടുക എന്താകും എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും, പുട്ടപർത്തിയിലെ പോലെ ക്യാഷ് കൗണ്ടറില്ലാത്ത ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുന്നതിലായിരിക്കും ദൈവത്തിന് കൂടുതൽ ഇഷ്ടം എന്ന്. ഈ അടുത്ത് പല പ്രമുഖരുമായും എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോ ഞാൻ അവരോട് പറഞ്ഞത്, നോ നീഡ് ഓഫ് മോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി സ്റ്റേറ്റ്. വി ഡോണ്ട് വോണ്ട് വർഷിപ്പിംഗ് പ്ലേസസ് മോർ ഇൻ കേരള. വി വോണ്ട് എ ക്യാഷ് കൗണ്ടർലെസ് ഹോസ്പിറ്റൽ ഇൻ അവർ സ്റ്റേറ്റ്. യു ജസ്റ്റ് ട്രൈ ഫോർ ഇറ്റ്. ഏറ്റവും അധികം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ആതുരാലയമാണ്. അത്തരമൊരു ആതുരാലയത്തിന്റെ മുറ്റത്ത് പണിതിട്ടുള്ള സർവമതസ്ഥർക്കും പ്രാപ്യമായ ഒരു കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ ആഹ്ലാദഭരിതനാക്കുന്നുണ്ട്. മതങ്ങൾ മതങ്ങൾക്ക് വേണ്ടിയല്ല, മനുഷ്യനു വേണ്ടിയാണ്. ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും എങ്ങനെ ഉണ്ടായി? ആ ചോദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ രാജ്യം ഒരു ബഹുസ്വര സാമൂഹ്യഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ഇന്ത്യ ഒന്നിനെയും നിരാകരിച്ചിട്ടില്ല, എല്ലാറ്റിനെയും സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ എംബ്രേസ്ഡ് ഓൾ ദി റിലിജിയസ് ബിലീഫ്സ്, ഓൾ ദി ഐഡിയോളജീസ്, ഓൾ ദി പ്രിൻസിപ്പിൾസ്. സോ ഇൻ ഇന്ത്യ we can see the disciples for all the religious sects. When Christianity came to India, India welcomed Christianity. When Judaism came to India, India accepted Judaism. When Islam came to India, India welcomed Islam also. Buddhism, Jainism, Sikhism, those were the religions born in the country. ഒന്നിനെയും നമ്മുടെ നാട് നിരാകരിച്ചില്ല, എല്ലാറ്റിനെയും സ്വീകരിച്ചു. ബഹുസ്വരതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ജഗദീശ്വരനായ പരമേശ്വരനാണ് ബഹുസ്വരതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഹൂ ക്രിയേറ്റഡ് ദീസ് മൾട്ടി റിലിജിയസ് ക്യാരക്ടർ? ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു ലോകത്ത് ഒരു മതം മതി എന്ന്, ഒരു ജാതി മതി എന്ന്. അങ്ങനെ ദൈവം തീരുമാനിച്ചില്ല. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും വിശ്വാസങ്ങളും ഈ ഭൂമുഖത്തുണ്ടായത് ദൈവഹിതത്തെ തുടർന്നാണ്. എല്ലാറ്റിനെയും ഒന്നാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ മനുഷ്യരായ നമുക്ക് കഴിയുക. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു മതക്കാരായാൽ, ഒരു രാജ്യത്തുള്ള എല്ലാ ആളുകളും ഒരു വിശ്വാസധാരയെ പുൽകിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് ചില ആളുകളെങ്കിലും പറയുന്നത്. എല്ലാവരും ഒരു മതക്കാരായാൽ തീരുന്നതാണോ നമ്മളുടെ പ്രശ്നങ്ങൾ? നമ്മളുടെ പട്ടിണിക്ക് അതൊരു പരിഹാരമാകുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരേ മതക്കാരാവാം. നമ്മളുടെ കഷ്ടപ്പാടുകൾക്കും വറുതികൾക്കും, നമ്മൾ നേരിടുന്ന തൊഴിലില്ലായ്മക്കും നമ്മളെല്ലാവരും ഒരു മതക്കാരായാൽ പരിഹാരമാകുമെങ്കിൽ അതെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമായിരുന്നു. വിശ്വാസങ്ങളിൽ മാത്രമല്ല ഈ വൈവിധ്യം, പ്രപഞ്ചത്തിന്റെ ഓരോ സൂക്ഷ്മാണുവിലും ഈ വൈവിധ്യം നമുക്ക് ദർശിക്കാം. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കുക, പക്ഷി മൃഗാദികളെ നിങ്ങൾക്ക് കാണാനാകും. മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പട്ടിയും പൂച്ചയും മതി എന്ന് തീരുമാനിച്ചില്ലല്ലോ. ആയിരക്കണക്കിന് ഇനം മൃഗങ്ങളെ ദൈവം ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചു. പക്ഷികളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കാക്ക മാത്രം മതി എന്ന് തീരുമാനിച്ചില്ല. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഇനം പക്ഷികളെ ദൈവം സൃഷ്ടിച്ചു. വൃക്ഷലതാദികളെ സൃഷ്ടിച്ചപ്പോൾ തെങ്ങ് മാത്രം മതി, അല്ലെങ്കിൽ റബ്ബർ മതി, അതുമല്ലെങ്കിൽ കമുങ്ങ് മതി എന്ന് ദൈവത്തിന് തീരുമാനിക്കാമായിരുന്നു. എന്തിന് പതിനായിരക്കണക്കിന് ഇനം വൃക്ഷലതാദികളെ ഈ ഭൂമുഖത്ത് ദൈവം സൃഷ്ടിച്ച് സംവിധാനിച്ചു? എല്ലാറ്റിലും ഈ വൈവിധ്യം നമുക്ക് കാണാം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വെള്ളത്തൊലിയുള്ളവരായി ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നില്ലേ? എന്തേ ദൈവം അത് ചെയ്തില്ല? എല്ലാവരെയും നല്ല സുന്ദരന്മാരും സുന്ദരികളുമാക്കി ദൈവത്തിന് സംവിധാനിക്കാമായിരുന്നില്ലേ? ദൈവം അതും ചെയ്തില്ലല്ലോ. ഭൂമിയിൽ ഒരിടത്ത് തണുപ്പാണെങ്കിൽ മറ്റൊരിടത്ത് ചൂടാണ്, വേറൊരിടത്ത് നല്ല മഴയാകും, നാലാമതൊരിടത്ത് എത്തിയാൽ അവിടെ മഴയും വെയിലും മാറി മാറി വരുന്നതും നമുക്ക് കാണാം. ധ്രുവപ്രദേശങ്ങളിലേക്ക് നീങ്ങിയാൽ ആറുമാസം കൂരാക്കൂരിട്ടാണ്, ആറുമാസം വെളിച്ചം മാത്രം. പ്രപഞ്ചത്തിന്റെ ഓരോ സൂക്ഷ്മാണുവിലുമുള്ള ഈ വൈവിധ്യത്തെ നമ്മളായി എന്തിനൊന്നിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു? യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി എന്നുള്ളതല്ല നമ്മളുടെ മുദ്രാവാക്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വൈവിധ്യങ്ങൾ, അതിലെ ഏകത്വം, അതാണ് നമ്മളുടെ രാജ്യം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ നന്മയാണ് എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ദൈവസന്നിധാനത്തിലേക്കെത്താൻ ഒരു വഴി മാത്രമല്ല, പല വഴികളുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുന്നത്. കടലിൽ പതിക്കുന്ന വെള്ളം ഒരു നദിയിലൂടെ ഒഴുകി കടലിലെത്തുന്നതല്ല, ഒരുപാട് നദികളിലൂടെ, കൈവഴികളിലൂടെ ഒഴുകി ഒഴുകിയാണ് കടലിൽ വെള്ളം എത്തുന്നത്. ദൈവസന്നിധാനമെന്ന് പറയുന്ന മഹാസാഗരത്തിൽ മനുഷ്യകുലം വ്യത്യസ്ത കൈവഴികളിലൂടെ, വ്യത്യസ്ത നദികളിലൂടെ ഒഴുകിയാണ് എത്തപ്പെടുന്നത്. ഭഗവത്ഗീതയിൽ ദൈവം പറയുന്നുണ്ട് ആ കാര്യം. ഹേ യഥാമാം പ്രപത്യന്തേ താം സ്ഥതൈവ ഭജാമ്യഹം മമ വർത്മാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യ സിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും ആത്യന്തികമായി നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത് എന്ന് ഭഗവത്ഗീതയിലെ ദൈവം പറയുന്നു. ഇഫ് യു ചൂസ് എനി വേ ഓർ എനി ഐഡിയോളജി ടു റീച്ച് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ് യു ആർ ഓൺ മൈ പാത്ത്. ഹേ യഥാമാം പ്രപത്യന്തേ താം സ്ഥതൈവ ഭജാമ്യഹം മമ വർത്മാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഈ ഒരൊറ്റ സൂക്തത്തിന്റെ അർത്ഥം മതി വിശ്വാസവും മതവും ഇന്ത്യയുടെ ദർശനവും എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് പഠിക്കാൻ. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ കതബയന റുഷ്ദു മിനൽ ഗൈ. There is no compulsion in religion. മതത്തിൽ ബലാത്കാരമില്ല. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട മതത്തെ വരിക്കാം, സ്വീകരിക്കാം. മതവിശ്വാസികളുണ്ടോ ഒരു നാട്ടിൽ എന്നറിയണമെങ്കിൽ കാനേശുമാരി കണക്ക് നോക്കുകയല്ല വേണ്ടത്. എവിടെയൊക്കെയാണോ മനുഷ്യൻ പ്രയാസരഹിതമായി ജീവിക്കുന്നത് അവിടെയാണ് മതങ്ങളും മതവിശ്വാസികളുമുള്ളത് എന്ന് നമുക്ക് അടിയുറച്ച് പറയാം. എത്ര ക്ഷേത്ര ഗോപുരങ്ങളുണ്ട് ഒരു നാട്ടിൽ, എത്ര പള്ളി മിനാരങ്ങളുണ്ട് ഒരു നാട്ടിൽ, എത്ര ചർച്ചുകളുടെ വലിയ കൂറ്റൻ കവാടങ്ങളുണ്ട് ഒരു ദേശത്ത്, എത്ര ബുദ്ധവിഹാരങ്ങളുണ്ട് ഒരു നാട്ടിൽ, എത്ര സിനഗോഗുകളുണ്ട്, ഗുരുദ്വാരകളുണ്ട് ഒരു പ്രദേശത്ത്. ഇത് നോക്കിയല്ല, ഇത് നോക്കിയാവരുത് ഒരു നാട്ടിൽ വിശ്വാസികളുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങളൊരു പ്രദേശത്ത് ചെന്ന് നാല് വീടുകൾ കയറിയിറങ്ങി നോക്കുക, അവിടെ നിങ്ങൾക്ക് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാനായാൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം അവിടെ കപടവിശ്വാസികളെ ഉള്ളൂ എന്ന്. പണമില്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്കുറപ്പിക്കാം വിശ്വാസത്തിന്റെ ലേബലൊട്ടിച്ചവർ മാത്രമാണ് ആ നാട്ടിലുള്ളത് എന്ന്. മതങ്ങളും വിശ്വാസികളും ഉള്ളയിടത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവില്ല, പ്രയാസപ്പെടുന്ന ആളുകളെ കാണാൻ നമുക്കാവില്ല. പണമില്ലാത്തതുകൊണ്ട് മംഗല്യഭാഗ്യം സിദ്ധിക്കാതെ കണ്ണീരും കൈയുമായി കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ വീണ് നമ്മളുടെ മണ്ണ് കുതിർന്നാൽ അവിടെ ദൈവത്തിനും വിശ്വാസത്തിനും ഒരു പ്രസക്തിയും ഇല്ല. ദൈവമുള്ളയിടത്ത്, വിശ്വാസമുള്ളയിടത്ത്, വിശ്വാസികൾ അധിവസിക്കുന്ന ഒരു നാട്ടിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവില്ല. ടെററിസം, എക്സ്ട്രീമിസം ഇതൊന്നും വിശ്വാസവുമായി ചേർത്ത് പറയേണ്ടതല്ല. അതിനൊക്കെ വിശ്വാസത്തിന്റെ മേലങ്കി അണിയിക്കുന്നവർ വിശ്വാസത്തിന്റെ പടിക്ക് പുറത്താണ്. അവർക്ക് ലോകത്തിലെ ഒരു വിശ്വാസത്തിന്റെ അരികിൽ പോലും നിൽക്കുവാനുള്ള അർഹതയോ യോഗ്യതയോ ഇല്ല. ആരെക്കാളും അധികം കരുണാർദ്രനാവണം ഒരു വിശ്വാസി. ഒരു വിശ്വാസിയാണോ എന്ന് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അയാൾ ഏത് ആരാധനാലയത്തിലേക്കാണ് പോകുന്നത് എന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ അയാളുമായി ഒരു നിമിഷം ഇടപഴകി നോക്കുക. കരുണാർദ്രമായ ഒരു നോട്ടം നിങ്ങളുടെ നേർക്ക് അയാൾ നോക്കുന്നു എങ്കിൽ വിശ്വാസത്തിന്റെ മിന്നലാട്ടം നിങ്ങൾക്കയാളിൽ കാണാം. നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെന്ന് അയാൾ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അയാളിൽ തീർച്ചയായും വിശ്വാസത്തിന്റെ മിന്നലാട്ടം കാണാം. നമ്മൾ പലരെയും കുറിച്ച് പറയും അവർ വിശ്വാസികളല്ല എന്ന്. ഈ അടുത്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു നാടകരചയിതാവ് ഇബ്രാഹിം വേങ്ങര, അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരുപാട് ജീവിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ഒരു ബാല്യം ഇബ്രാഹിം വേങ്ങരക്കുണ്ടായിരുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കവയ്യാതായപ്പോ വീട്ടിലുള്ളവർ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുന്നത് കാണാൻ കഴിയാതെ അദ്ദേഹം നാടുവിട്ടു. കള്ളവണ്ടി കയറി, വണ്ടിയിൽ വെച്ച് അപരിചിതനായ ഒരാളെ കണ്ടു. അയാൾ ആരാണെന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിക്കറിയില്ലായിരുന്നു. അയാൾ ഇബ്രാഹിമിനോട് പേര് ചോദിച്ചതും ഇല്ല. വണ്ടി ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ മനുഷ്യൻ വന്ന് പുറത്ത് തട്ടി ചോദിച്ചു, മോനെ നീ ഭക്ഷണം കഴിച്ചോ? ഇബ്രാഹിം വേങ്ങര ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശപ്പ് മൂലം കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം ഇബ്രാഹിമിനെയും കൂട്ടി ഹോട്ടലിലേക്ക് പോകുന്നത്. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. എന്നിട്ടെല്ലാം പറയാൻ സാധിക്കും എന്ന് വരുന്ന ഒരു സമയമായപ്പോ അദ്ദേഹം പലതും ചോദിച്ചു. ഏറ്റവും അവസാനം അദ്ദേഹം തന്റെ പേര് ചോദിച്ചു എന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. അയാൾ ആരായിരുന്നുവെന്നോ? ഇന്ത്യയുടെ പാർലമെന്റിലെ ഒരു കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് എ കെ ഗോപാലൻ എന്നു പറയുന്ന മനുഷ്യനായിരുന്നു. അതാണ് മതവിശ്വാസി അല്ലാത്ത വിശ്വാസി. ദൈവത്തിൽ പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും വിശ്വാസത്തിന്റെ ഉദാത്തമായ തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള മനുഷ്യൻ. അങ്ങനെ ആവാൻ നമുക്കെന്ന് കഴിയുന്നു? അന്നേ നമ്മളൊക്കെ നല്ല വിശ്വാസികളാകൂ എന്ന് നാം ഓരോരുത്തരും കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുക. നമ്മളുടെ രാജ്യം സൗഹൃദത്തിനും സ്നേഹത്തിനും പേരുകേട്ട രാജ്യമാണ്. ഒരു മതക്കാരെയും നമ്മളുടെ നാട് ബഹിഷ്കരിച്ചിട്ടില്ല. ഒരു വിശ്വാസത്തെയും നമ്മളുടെ നാട് നിരാകരിച്ചിട്ടില്ല. MLA എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ പ്രസിദ്ധമായിട്ടുള്ള സുവർണക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഏത് മതക്കാരനായാലും പാലിക്കണം. അവിടെ എത്തുന്ന എല്ലാവരും തലമറക്കും. നിങ്ങളിപ്പോൾ അണിഞ്ഞിരിക്കുന്ന ഇതേ കളറിലുള്ള തൂവാല തലയിൽ കെട്ടിക്കൊണ്ട് ഞങ്ങൾ ആ തൂവാല തലയിൽ കെട്ടി സുവർണക്ഷേത്രത്തിലേക്ക് കടന്നു. ഒരു യുവസന്യാസി ഞങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് സുവർണക്ഷേത്രത്തിന്റെ ഓരോ മുക്കുമൂലയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നു. ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു പതിവാണെന്ന് ആ യുവസന്യാസി പറഞ്ഞു. ഒരു സിഖുകാരന് ആ ക്ഷേത്രത്തിൽ എത്ര കണ്ട് സ്വാതന്ത്ര്യമുണ്ടോ അത്ര കണ്ട് സ്വാതന്ത്ര്യം അവിടെ എത്തുന്ന ഓരോ മതവിശ്വാസിക്കും ഓരോ വിശ്വാസമില്ലാത്തവനായിട്ടുള്ള വ്യക്തിക്കുമുണ്ട്. തിരിച്ചു വരുമ്പോ ഞങ്ങളാ യുവസന്യാസിയോട് ഞങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. ഇങ്ങനെ ഒരു ആരാധനാലയത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ എന്ന് ഞങ്ങൾ അത്ഭുതം കൂറി പറഞ്ഞു. ആ സമയത്താണ് ആ യുവസന്യാസി ഞങ്ങളോട് പറയുന്നത്, ടു വാട്ട് എക്സ്റ്റെന്റ് ദിസ് ടെമ്പിൾ ഈസ് അവേഴ്സ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് യുവേഴ്സ് ഓൾസോ. എത്രമാത്രം ഈ ആരാധനാലയം ഞങ്ങളുടേതാണോ അത്രമാത്രം ഈ ആരാധനാലയം നിങ്ങളുടേതുമാണ്. ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് അവേഴ്സ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് യുവേഴ്സ് ഓൾസോ. ലോകത്തേതൊരു ക്ഷേത്രത്തിൽ ഏതൊരു ആരാധനാലയത്തിൽ ചെന്നാലും അവിടെ ചെല്ലുന്ന ഏതു മതസ്ഥനാണെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ, പക്ഷേ പലപ്പോഴും ഒരിക്കലും എന്ന് വേണമെങ്കിൽ പറയാം കേൾക്കാൻ കഴിയാത്ത വാക്കുകൾ. ഈ വാക്കുകളാണ് എല്ലാ ആരാധനാലയങ്ങളിലും മുഴങ്ങേണ്ടത്. സത്യസായിബാബയുടെ സന്നിധാനത്തിൽ തീർച്ചയായും ഇത് മുഴങ്ങുന്നു. ഇവിടെ ഓരോരുത്തരും വിളിച്ചു പറയുന്നു, പറയാതെ, ടു വാട്ട് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് അവേഴ്സ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് യുവേഴ്സ് ഓൾസോ. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും വിളിച്ചു പറയുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ ഒരു ആരാധനാലയത്തിന് കഴിയുമെങ്കിൽ അതാണ് ആരാധനാലയം, അതുമാത്രമാണ് ആരാധനാലയം എന്ന് പറയാൻ എനിക്ക് അശേഷം മടിയില്ല. ദൈവം മനുഷ്യരെ വ്യത്യസ്ത മതക്കാരായി സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ അവകാശപ്പെടും മതവിശ്വാസികൾ വളരെ കൂടുതലുണ്ട് നമ്മളുടെ രാജ്യത്ത്, 99.75% മതവിശ്വാസികളാണ്. പക്ഷേ വിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു നാട്ടിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതുമല്ല നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. വിശ്വാസികൾ കൂടുതലുള്ള ഒരു നാട്ടിൽ കലാപങ്ങൾ പാടില്ല, സംഘർഷങ്ങൾ പാടില്ല, അതിക്രമങ്ങൾ പാടില്ല. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടണം, തെറ്റുകൾ കുറയണം, കുറ്റങ്ങൾ അപ്രത്യക്ഷമാവണം, ജയിലിന്റെ കവാടങ്ങൾ അടക്കപ്പെടണം, പോലീസ് സ്റ്റേഷനുകൾ കേസുകളില്ലാതെ പൂട്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകണം. പള്ളിക്കൂടങ്ങളല്ല കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം പൂട്ടപ്പെടേണ്ടത്, കേസുകളില്ല എന്നുള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ല എന്ന് വരുന്ന ഒരു നാൾ, അവിടെയാണ് വിശ്വാസികൾ യഥാർത്ഥത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു നാളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ വിശ്വാസങ്ങളുടെയും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്ന് തിരിച്ചറിയാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ അന്ന് മാത്രമേ വിശ്വാസങ്ങളും മതങ്ങളും നമ്മളുടെ നാടിന്റെ സ്വസ്ഥതകളായി മാറുകയുള്ളൂ. അതിനെ അസ്വസ്ഥതകളാക്കി മാറ്റാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. കബീറുദാസ് എന്ന് പറയുന്ന മഹാനായൊരു ഭക്തി പ്രസ്ഥാന കവി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു കഥ ലോകത്തെങ്ങും പ്രചരിച്ചിട്ടുണ്ട്. കബീറുദാസ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു വെള്ളത്തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. രണ്ട് സംഘം ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നു നിന്ന് ആ മൃതദേഹത്തിന് വേണ്ടി അവകാശവാദമുന്നയിച്ചു. കബീറുദാസിന്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കണം, അതായിരുന്നു അവിടുത്തെ തർക്കവിഷയം. ഒരു സംഘം ആളുകൾ പറഞ്ഞു, മുസ്ലിങ്ങൾ അപ്പുറത്തുണ്ട്, ഹൈന്ദവർ ഇപ്പുറത്തുണ്ട്. മുസ്ലിങ്ങൾ പറഞ്ഞു, കബീറുദാസ് ഒരു മഹാനായ സൂഫിയായിരുന്നു, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇസ്ലാമിക മതാചാര പ്രകാരം സംസ്കരിക്കണം. ഹൈന്ദവർ പറഞ്ഞു, കബീറുദാസ് ഭക്തി പ്രസ്ഥാനത്തിന്റെ മഹാനായ കവിയാണ്, അദ്ദേഹത്തിന്റെ മൃതദേഹം ഹൈന്ദവാചാര പ്രകാരം സംസ്കരിക്കണം. വാഗ്വാദം ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുമെന്ന് വന്ന സന്ദർഭത്തിൽ സാത്വികനായ ഒരു മനുഷ്യൻ മുന്നോട്ട് കയറി വന്ന് കബീർദാസിന്റെ മൃതദേഹം മൂടിയിരുന്ന വെള്ളത്തുണി ആളുകൾ കാണുകെ പൊക്കി നോക്കി. അത്ഭുതമായിരുന്നുവത്രേ അത്ഭുതം. ആ വെള്ളത്തുണിയുടെ ചുവട്ടിൽ കബീർദാസിന്റെ മൃതദേഹങ്ങളായിരുന്നില്ല, മൃതദേഹമായിരുന്നില്ല, വിവിധ നിറങ്ങളിലുള്ള വൈവിധ്യങ്ങളാർന്ന സൗരഭ്യങ്ങൾ തൂകിയ പൂക്കളായിരുന്നു. ആ പൂക്കൾ പരസ്പരം പങ്കിട്ടെടുത്തുകൊണ്ട് സ്നേഹത്തോടെ ഹൈന്ദവരും മുസ്ലിങ്ങളും കബീറുദാസിന്റെ മൃതദേഹം വെച്ചു എന്ന് പറയപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പിരിഞ്ഞുപോയി എന്നാണ് കഥ പറയുന്നത്. കഥ കാൽപ്പനികമാകാം, പക്ഷേ പലപ്പോഴും കാൽപ്പനികം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്, ഒരിക്കലും വരില്ല എന്ന് നമ്മൾ കരുതുന്ന, എന്നാൽ വരണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മോഹങ്ങൾ. ഇത്തരത്തിലുള്ള കഥകളാണ് നമ്മൾ നാട്ടിൽ നമ്മളുടെ കുട്ടികളോട് പറയേണ്ടത്. ആ കഥകളാണ് നമ്മളുടെ മക്കൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു വളരുന്നവർ രാജ്യത്തൊരിക്കലും അസ്വസ്ഥതകൾ ഉണ്ടാക്കില്ല, കലാപങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കില്ല. മഹാത്മാഗാന്ധി, അദ്ദേഹം നവഖാലിയിൽ കലാപം നടക്കുന്ന സ്ഥലത്ത് ചെല്ലുകയാണ്. അപ്പോഴാണ് ആരോ പറയുന്നത്, രണ്ട് മതസമുദായങ്ങൾ തമ്മിൽ വലിയ സംഘർഷമാണ് അവിടെ എന്ന്. ആ ആളുകളുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് മഹാത്മജി പറയുന്നുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ് യു ഷൂട്ട് മീ, ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ് യു ഷൂട്ട് മീ. മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവ് ഈ രാജ്യത്ത് ജീവിച്ചത് ജനങ്ങൾ തമ്മിലുള്ള സൌഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്കോരോരുത്തർക്കും കഴിയണം. 1952 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ ചരിത്രം ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന മാനവ വിഭവശേഷി വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മൌലാന അബുൽ കലാം ആസാദാണ്. മൌലാന അബുൽ കലാം ആസാദ് എണ്ണം പറഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു. ആസാദ് വാസ് എ ഗ്രേറ്റ് സ്കോളർ. ഹി ഹാസ് റോട്ട് ഇന്റർപ്രിട്ടേഷൻ ഫോർ ഹോളി ഖുറാൻ. സച്ച് എ പേഴ്സണാലിറ്റി ഹി വാസ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അനദർ ടവറിംഗ് പേഴ്സണാലിറ്റി. He really wondered the world, the entire society, with his knowledge and scholarly approach. The history of the inauguration of University Grants Commission is depicted. University Grants Commission was inaugurated by Maulana Abul Kalam Azad in the presence of the Honorable Prime Minister of India. Can you imagine such an incident today or later? That incident, it is against the protocol. A minister, a union minister, should not be allowed to inaugurate in the presence of the Honorable Prime Minister of India. It is against the protocol. But Pandit Jawaharlal Nehru, Maulana Abul Kalam Azad, they could do so because of their greatness. That greatness our nation needed now, or needs now. To that path we have to go forward. അതിലേക്കാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു നല്ല വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, സംഗമങ്ങൾ, ആഘോഷങ്ങളോടനുബന്ധിച്ച സാംസ്കാരിക സന്ധ്യകൾ തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യസായി ബാബ സ്വയം ഒരു ദൈവമാണ് എന്ന് പരിചയപ്പെടുത്തിയയാളല്ല. തനിക്ക് ചെയ്യാൻ കഴിയുന്നത് മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ദൈവീകതയെക്കുറിച്ച് പിന്നീട് അനുയായികൾ സംസാരിച്ചു. അങ്ങനെയാണ് വേണ്ടത്. സ്വയം ദൈവമാകാതെ, സ്വയം ഒരു ഭഗവാനാണെന്ന് പ്രഖ്യാപിക്കാതെ, കർമ്മങ്ങളിലൂടെ ദൈവിക തുല്യമായിട്ടുള്ള സ്ഥാനത്തേക്ക് ഉയരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യനും അങ്ങനെ കഴിയും. പക്ഷേ അങ്ങനെ സാധിക്കുന്ന ആളുകൾ അങ്കുലീ പരിമിതരാണ് ലോകത്ത്. അത്തരം അങ്കുലീ പരിമിതരിൽ ഒരാളായിരുന്നു, ഒരു മഹാനായിരുന്നു സത്യസായി ബാബ. അദ്ദേഹത്തിന്റെ ജീവിതം സാർത്ഥകമായി എന്ന് 101% നമുക്ക് പറയാം. അദ്ദേഹത്തിന് സ്മാരകമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശരണർക്ക്, നിരാലംബർക്ക്, ആരോഗ്യത്തെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ലോകത്തോരോ മനുഷ്യനോടും എന്താണ് നിങ്ങളുടെ ആത്യന്തികമായ മോഹം എന്ന് ചോദിച്ചാൽ, നിർണയിക്കപ്പെട്ട ആയുസ്സിനേക്കാൾ ഒരു നിമിഷം എനിക്ക് ജീവിക്കണം, ജീവിക്കാനുള്ള ആഗ്രഹം, മോഹം, അതാണ് ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്നത്. ആ മോഹത്തെയാണ് അതിസമർത്ഥമായി ചൂഷണം ചെയ്യുന്നത്. ആ ചൂഷണത്തിനെതിരായിട്ടാണ് സത്യസായി ബാബ ക്യാഷ് കൗണ്ടറുകളില്ലാത്ത ഒരു ആതുരാലയം പുട്ടപർത്തിയിൽ സ്ഥാപിച്ചത്. ഏറെക്കാലത്തെ എന്റെ ആഗ്രഹമായിരുന്നു പുട്ടപർത്തിയിലെ ആ ആശുപത്രിയിലൊന്ന് പോകണം എന്നുള്ളത്. നാളെ രാവിലെ കേരളത്തിൽ നിന്ന് എന്നെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് പരിശ്രമിച്ച ആനന്ദകുമാർ എന്ന നന്ദു, തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് പാലൊളി മുഹമ്മദ് കുട്ടി എന്ന കേരളത്തിന്റെ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിലൂടെയാണ്. പാലൊളി നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റും അയാൾക്ക് വേണം എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പാലൊളിയുമായി നല്ല ചങ്ങാത്തമുള്ള സത്യസായി ബാബയുടെ നല്ല ഒരു ഡിസൈപ്പിൾ, അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായും വീണ്ടും ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി വരും എന്റെ കുടുംബസഹിതം. കാരണം ദൈവ സാന്നിധ്യവും ചൈതന്യവും നിലനിൽക്കുന്നിടം സന്ദർശിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ദൈവീകമായിട്ടുള്ള ആഹ്ലാദം പകർന്നു കിട്ടുന്ന കാര്യമാണ്. ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇനി വരാൻ കഴിയണേ എന്ന് സത്യസായി ബാബയുടെ സമാധിയിൽ വച്ച് ഞാൻ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുകയാണ്. വിഷുവിന്റെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ മലയാളത്തിന്റെ വിഷു ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
Jagadambodhara Pahima. Do जय राजा राम 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 जय सीताराम राम जय राजा राम 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 जय सीता राम
जय राजा राम राम जय सीता
राम जय राजा राम 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 जय सीता
राम जय
राम जय राजा राम 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 जय सीता
राम जय राजा राम राम जय सीता
राम राम जय राजा राम 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 जय सीता राम राम जय राजा राम 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 जय सीता राम
राम जय राजा राम राम जय सीता राम
राम जय राजा राम 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 जय सीता
राम राम जय राजा राम
राम राम जय सीता
राम जय राजा राम राम जय सीता
राम राम जय राजा राम 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 जय सीता
राम
राम राम जय सीता
राम राम जय राजा 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 राम 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 जय सीताराम जय जगदीश हरे स्वामी सत्य साई हरे भक्त जन संरक्षक भक्त जन संरक्षक भक्ति महेश्वरा ओम जय जगदीश हरे शिवदना श्रीहरा सर्व प्राणपदे स्वामी सर्व प्राणपदे आश्रित कल्पल दीदा आश्रित कल्पल दीदा हा बलवांधवा ओम जय जगदीश हरे मातपिता गुरुदेव मरियंदयुनीवे स्वामी मरियंदयुनीवे नाद ब्रह्म जगन्नाथ नाद ब्रह्म जगन्नाथ नागेन्द्राशयन ओम जय जगदीश हरे ओंकार रूप शिव साई महादेवा सत्य साई महादेवा मंगल आरति अंदुदु मंगल आरति अंदुदु मंगल गिरिधारे ओम जय जगदीश हरे नारायण नारायण ओम सत्य नारायण 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 ओम नारायण नारायण ओम सत्य
Narayana Narayana Om Satya Narayana Narayana Om Jai Sadguru Deva Narayana Narayana Om Satya Narayana 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 Om Narayana Narayana Om Satya Narayana Narayana Om Satya Narayana Narayana Om Jai Sadguru Deva Narayana Narayana Om Satya Narayana 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 Om Narayana Narayana Om Satya Narayana Narayana Om Satya Narayana Narayana
Sai Baba Ji Ki
Jai.